നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് പ്രേരണയുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗത്തിലേക്ക് ഞാൻ ഈ രാത്രി പ്രവേശിക്കുക. തീത്തോസിൻ്റെ ലേഖനം 2:12 ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാനായി കരുതുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2:12.
നാം ഭാഗ്യകരമായ പ്രത്യാശിക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിനും അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു.
ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ ഈ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ ഈ യോഗത്തിൽ പ്രത്യേകമായ ഈ സമ്മേളനം 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മലയാളക്കരയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഈ യോഗത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതിനെ കുറിച്ചും ഇതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചും ദൈവത്തിന്റെ മനസ്സറിയാനായി ചില ദിവസങ്ങൾ പ്രത്യേകമായി വേറിട്ടിരിക്കാൻ എനിക്ക് ദൈവത്തിന്റെ നിയോഗമുണ്ടായി. അങ്ങനെ സാധാരണ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ഞാനിവിടെ ഓഫീസിൽ തന്നെ പൊതുവെ വരാതെ യോഗങ്ങൾക്കൊന്നും പോകാതെ മറ്റൊരു കാര്യത്തിനും ഇടപെടാതെ തനിയെ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രേരണയുണ്ടായി. വേറെ ആരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് അനുവാദമില്ലായിരുന്നു. അങ്ങനെ ദൈവം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ തരത്തിലുള്ള ഒരു പ്രാർത്ഥനയിലേക്കാണ് ഞാൻ പ്രവേശിച്ചത്. അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യോഗത്തെ സംബന്ധിച്ച് ഈ സമൂഹത്തെ സംബന്ധിച്ച് ദൈവം എന്നോട് പല കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ യോഗത്തിന്റെ വിഷയത്തെക്കുറിച്ച് ദൈവം ബാബ പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിത്തന്ന എടുക്കിലേക്കും മടങ്ങി വരും. ഈ വാക്ക് ദൈവം പറഞ്ഞത് ദൈവത്തെ വിട്ട് അകന്നു പോയ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറില്ലാതെ അവരുടെ സൗകര്യത്തിനും അവരുടെ ജീവിത രീതിക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ച ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിൽ ആ കുറ്റം വ്യാപകമായിരുന്നു. ചിലരുടെ മാത്രം കാര്യമല്ല, നിങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ കുറ്റത്തിൽ പുരോഹിതന്മാർക്ക് പങ്കുണ്ടായിരുന്നു. പ്രവാചകന്മാർ ഇതേ കുറ്റക്കാരായിരുന്നു. ഇടയന്മാർ ഇതേ കുറ്റക്കാരായിരുന്നു. സഭയിലെ മൂപ്പന്മാർ ഇതേ കുറ്റക്കാരായിരുന്നു. ജനവും അത് നിമിത്തം ഇതേ കുറ്റത്തിൽ അകപ്പെട്ട ആ ജനത്തോട് ദൈവം പറഞ്ഞതാണ്, നിങ്ങളോട് വാക്കു പറഞ്ഞ് ഞാൻ അനന്യനാണ്, നിങ്ങളുമായി ഉഭയസമ്മതം ചെയ്ത് ഞാൻ അനന്യനാണ്. എന്റെ ഉഭയസമ്മതത്തിൽ നിന്ന് എന്നോട് നിങ്ങൾ ചെയ്ത ഉഭയസമ്മതത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിരിക്കും. എന്നാൽ എന്റെ ആഗ്രഹം നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം എന്നാണ്. നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരാം. അവരുടെ ജീവിത നിലവാരത്തിനും അവസ്ഥകൾക്കും ഒരു വ്യത്യാസം വരുത്തി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഒരു വലിയ നവോത്ഥാനം, വലിയ ഒരു ഉണർവ് അവരുടെ ഇടയിൽ അയക്കാനുള്ള ദൈവത്തിന്റെ വാക്ക്, യഹോവയായ ഞാൻ അനന്യം, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. അതിൻ്റെ വിവിധ വശങ്ങൾ ആത്മാവ് പ്രകാശിപ്പിച്ച് തന്നതാണ് ഈ ദൈവദാസന്മാർ ഓരോരുത്തരായി ഇവിടെ സംസാരിച്ച കാര്യം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് മടങ്ങി വരാൻ ഈ ദിവസങ്ങളിൽ ഇവിടെ ആഹ്വാനമുണ്ടായി. ശക്തമായ സുവിശേഷീകരണം ആദിമ സഭ നടത്തിയതുപോലെ അതിലേക്ക് മടങ്ങി വരാൻ നമ്മെ ആഹ്വാനം ചെയ്തു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതേ പ്രസംഗം ഒട്ടും കലർപ്പില്ലാതെ യേശുവാണ് ക്രിസ്തു എന്ന പ്രസംഗത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മെ ഇവിടെ ഉദ്ബോധിപ്പിച്ചു. പ്രാർത്ഥനയിലേക്കും വിടവ് നികത്തുവാൻ ഇടിവിൽ നിൽക്കാൻ ദൈവത്തിൻ്റെ ജനം മടങ്ങി വരാൻ ഇവിടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് മടങ്ങി വരാൻ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്തു. കൃപകളിലേക്കും വരങ്ങളിലേക്കും മടങ്ങി വരാൻ ആത്മാവ് നമ്മോട് പറഞ്ഞു. ഈ പെന്തിക്കോസ്ത് പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉടലെടുത്ത ആദ്യ സമയങ്ങളിൽ ഉണ്ടായ അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മടങ്ങി വരാൻ
ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്തു. അപ്പോസ്തലിക ഉപദേശത്തിനൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതുപോലെ പ്രസംഗിക്കാൻ, അത് പാലിക്കാൻ ആത്മാവ് നമ്മെ വിളിച്ചു. കൊടുക്കാൻ, അതിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്തു. ഇന്നലെ ശുശ്രൂഷകന്മാരുടെ ഓർഡിനേഷൻ സമയത്ത് വിശ്വാസ ജീവിതം നയിക്കാൻ, മനുഷ്യരെ നോക്കാതെ, സമ്പത്തിന്റെ പുറകെ പോകാതെ വിശ്വസിച്ച് ദൈവത്തിന്റെ പുറകെ പോകാൻ നമ്മെ ആഹ്വാനം ചെയ്തു. ശുശ്രൂഷകന്മാർ എല്ലാവിധ ശുശ്രൂഷകളിലേക്കും, വചനം പറയുന്ന അഞ്ചുവിധ ശുശ്രൂഷകളിലേക്കും പ്രവേശിക്കാനും ദൈവം നമ്മെ ആഹ്വാനം ചെയ്തു. വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ഇവിടെ ദൂത് നൽകി. ഇന്ന് രാത്രി വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ദൂത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു, അത് സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാ കൃപാവരവും ഉണ്ടെങ്കിലും, എല്ലാത്തരം ശുശ്രൂഷകൾ ചെയ്താലും, എല്ലാത്തരം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാലും, സ്നേഹമില്ലെങ്കിൽ ക്രിസ്ത്യാനിത്വമേ ഇല്ല. യോഹന്നാന്റെ ലേഖനത്തിന്റെ ഭാഷയിൽ, സ്നേഹമില്ലെങ്കിൽ വീണ്ടും ജനിച്ചിട്ടേ ഇല്ല, സ്നേഹമില്ലെങ്കിൽ ഇന്നും മരണത്തിൽ ജീവിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞത്. അത്ര ശക്തമായ ദൂതാണ് ഇന്ന് രാത്രി നമ്മുടെ അടുക്കിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് രാത്രി അവസാനമായി എനിക്ക് വിളിച്ചു പറയാൻ നിയോഗമുള്ള കാര്യം, ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് നാം മടങ്ങി വരണം. എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ് ഭാഗ്യകരമായ പ്രത്യാശ. ആ കാര്യം നമുക്കറിയാവുന്ന കാര്യം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് നമ്മുടെ പ്രത്യാശയാണെന്ന് നാം അറിയുന്നു. പെന്തിക്കോസ്ത് പ്രസംഗങ്ങളുടെ ഒരു കാലത്ത് കൺവെൻഷൻ പ്രസംഗങ്ങളിൽ നിശ്ചയമായിട്ടും ആ ഒരാഴ്ചത്തെ യോഗത്തിൽ ഒരു ദിവസം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോയി. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ 3 വർഷം നിരന്തരമായി കൺവെൻഷൻ നടന്നു, പക്ഷേ ഏലിയാവിനെ കുറിച്ച് പ്രസംഗിച്ചു, എസ്തേറിനെ കുറിച്ച് പ്രസംഗിച്ചു, ദാനിയേലിനെ കുറിച്ച് പ്രസംഗിച്ചു, പക്ഷെ യേശു തന്റെ രാജ്യത്തിൽ അവരെ ചേർക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, കഷ്ടം നിറഞ്ഞ, ശാപം നിറഞ്ഞ, തകർച്ചയുള്ള, ദുഷ്ടതയുള്ള, ശത്രുതയുള്ള, പട്ടിണിയുള്ള, മരണമുള്ള, തകർച്ചയുള്ള ഈ ലോകത്തിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത അവിടുത്തെ പരിശുദ്ധമായ രാജ്യത്തിലേക്ക് ഈ ജനത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പിന്നീടുള്ള മഹത്വ പ്രത്യക്ഷതയിൽ വെളിപ്പാട് പുസ്തകം 11:15 പറയുന്നത് പോലെ, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവിടുത്തെ ക്രിസ്തുവിനും ആയിത്തീരും. അതായത് ലോകത്തെ ഉണ്ടാക്കിയ ദൈവം സകലത്തെയും സകല മനുഷ്യരെയും അവിടുത്തെ ആധിപത്യത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ സ്വർഗമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി താഴെ ലോകത്തിലേക്ക് വരികയും മുഴുവനും അവിടുത്തെ മുമ്പാകെ മുട്ടുമടക്കി യേശു ക്രിസ്തു കർത്താവാണ് എന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം വരുന്നു. ഒരൊറ്റ മനുഷ്യന് അതിൽ നൊഴിഞ്ഞിരിക്കാൻ പറ്റില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് പറ്റില്ല, മരിച്ചവർക്ക് പറ്റില്ല. ഭൂമിയിൽ ഇന്ന് വരെയും അന്ന് വരെയും ജനിച്ച സകലരും ഒരുപോലെ വിളിച്ചു പറയും, യേശു ക്രിസ്തുവാണ് കർത്താവ്. ആ ദിവസം വരികയാണ്, സ്വർഗം ആകാംക്ഷയോടെ ആ ദിവസം നോക്കിയിരിക്കുകയാണ്. എബ്രായ ലേഖനം 2:10 ഭയങ്കര മഹത്വമുള്ള ഒരു വാക്യമാണ്. എന്താണ് അവിടെ വിളിച്ചു പറയുന്ന അറിയാമോ? സകലത്തിനും ലോകം സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വാക്യത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ? അന്നത്തെ ദിവസം യെശയ്യാ പ്രവചനം 35 പറയുന്നത് പോലെ, ഭൂമിയുടെ സകല കോണിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും, സ്വർഗത്തിലേക്ക് മടങ്ങി വരും, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ പാട്ടുപാടി തുള്ളി ചാടി ആർത്ത് നൃത്തം ചെയ്ത് കയറി വരുന്ന കാഴ്ച കാണുമ്പോൾ ഹല്ലേലൂയ ദൂതന്മാർ അതിശയിച്ചുകൊണ്ട് വിളിച്ചു പറയും, യേശുവേ ഇതിനാണോ നീ ഭൂമിയിലേക്ക് പോയത്? നീ പാടുപെട്ടത്, നീ മുറിവേറ്റത്, നിന്നെ അപമാനിക്കപ്പെട്ടത്, നിന്നെ തകർത്തത്, നീ മരിച്ചത് നിന്റെ രക്തം കൊണ്ട്. ഇവരെ ഞങ്ങൾക്കറിയാം, ഇവർ പാപത്തിൽ ജീവിച്ചവരാണ്, ഇവർ തകർച്ചയിൽ ജീവിച്ചവരാണ്, ഞങ്ങൾ അവരെ കണ്ടവരാണ്. അവരെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞ നിന്റെ രക്തത്തിന്റെ ശക്തി യേശുവേ എത്ര വലുത്. ചിലരാണോ കോടി 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 മനുഷ്യർ ദൈവസ്ഥാനത്തിൽ നിന്ന് അകന്നു പോയ അവന്റെ തലമുറ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം കേറി വരാൻ വേണ്ടി സ്വർഗം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21:9-10 വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു ദൂതൻ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന വരിയം, വരിക കുഞ്ഞാടിന്റെ കന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. യേശു പോയി ഭൂമിയിൽ നിന്ന് മണവാട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. ആരും വന്ന് കാണത്തക്കവണ്ണം അഭിമാനമുള്ള ഒരു കന്ത. എങ്ങനെയെങ്കിലും പാടുപെട്ട് സ്വർഗത്തിൽ കയറി വന്നവരല്ല. തോറ്റ് ജീവിച്ചവരല്ല, പിന്മാറിപ്പോയവരല്ല, കറ ചുളുക്കം മൂലനായ ഒന്നുമില്ലാതെ ശുദ്ധയുള്ള നിഷ്കളങ്കയായ ഒരു മണവാട്ടിയെ കാണിച്ചുകൊണ്ട് സ്വർഗം വിളിച്ചു പറയും, ലോകം മുഴുവനെ കാണൂ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി അറിയൂ, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയൂ എന്ന് പറഞ്ഞ് സ്വർഗം ഉല്ലസിക്കുന്ന ഒരു ദിവസം തീർന്നോ? സ്വർഗം കൊണ്ട് തീർന്നോ? ഇല്ലെന്നേ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിന്റെ 19-ാം വാക്യം പറയുന്നു, മുഴു സൃഷ്ടിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവിക്കാൻ. യേശു വന്നിട്ട് വേണം ഇവിടുത്തെ മൃഗങ്ങൾക്ക് അവരുടെ പ്രകൃതം ഒന്ന് മാറ്റാൻ. സ്തോത്രം, ഇവിടുത്തെ പാമ്പിന് മനുഷ്യനെ കടിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് കയറി കടിക്കുകയാണ്. ഇവിടുത്തെ ആനയ്ക്ക് മനുഷ്യനെ ഉപദ്രവിക്കാൻ താല്പര്യമില്ല, നല്ലപോലെ ജീവിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ മനുഷ്യന്റെ പാപം നിമിത്തം ആന കാട്ടാന മനുഷ്യനെ ഉപദ്രവിക്കുകയാണ്. ഇവിടുത്തെ സിംഹത്തിന് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പാപം നിമിത്തം സംഭവിക്കുകയാണ്. അവ പറയുന്നത് ഞങ്ങളുടെ സ്വഭാവം ഒന്ന് മാറണം, ഞങ്ങൾക്കൊന്ന് നേരെ ജീവിക്കണം. ഞങ്ങൾക്ക് നേരെ ജീവിക്കണമെങ്കിൽ യേശു വന്നിട്ട് നിങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാവണം, നിങ്ങളുടെ ശരീരത്തിനും കൂടെ ഒരു മാറ്റം ഉണ്ടാകണം. ആ പാപത്തിന്റെ തകർച്ച നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കെങ്കിലും ഒന്നേറെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, കേൾക്കുന്ന രാത്രി അവർ വിളിച്ചു പറയാണ്, സഭയെ വീണ്ടെടുക്കപ്പെട്ടവരെ ഒരുങ്ങുവീൻ, ഒരുങ്ങുവീൻ, യേശു വരാൻ പോന്നു, ഒരുങ്ങുവീൻ, നിങ്ങളൊന്ന് ഒരുങ്ങി അവന്റെ വരവിനെ പത്രോസിന്റെ ഭാഷയിൽ ബന്ധപ്പെടുത്തുവിൻ, നിങ്ങളൊന്ന് തിരക്ക് പിടിപ്പിക്കുവിൻ, നിങ്ങളൊന്ന് വിളിച്ചു പറയോ യേശുവേ വരണമേ, യേശുവേ ഞാൻ തയ്യാറാണ് എന്ന് ദൈവത്തിന്റെ ജനം വിളിച്ചു പറയട്ടെ എന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തിന്റെ ശബ്ദം കേൾക്കണമേ, മൃഗജന്തുക്കളുടെ ശബ്ദം കേൾക്കണമേ, അവരുടെ നിലവിളി കേൾക്കണമേ. സഭയോട് ഇന്ന് രാത്രി സകലത്തിനും വിളിച്ചു പറയാനുള്ളത്, തയ്യാറാകൂ, മടങ്ങി വരൂ, യേശു രാജാവിന്റെ മടങ്ങി വരവിന് നിങ്ങൾ സഭ ഒരുങ്ങിയിരിക്കുവീൻ. ഹല്ലേലൂയ. എന്താണ് ആ നാട്? സ്വർഗം എന്ന് നമ്മൾ വിളിക്കുന്ന നാട്, അതിന്റെ ഒത്തിരി ഒത്തിരി വിശദീകരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതെല്ലാം പറയാനല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഒരാഹ്വാനം ചെയ്യാൻ മാത്രമാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കാര്യം ദൈവം അവിടെ ഉണ്ടെന്നുള്ളതാണ്. സ്തോത്രം. ഇപ്പൊ പ്രസംഗി അങ്ങോട്ട് വിശദീകരിച്ച് നിർത്തിയതുപോലെ ഏറ്റവും കാണാൻ അഖിലാണ്ടത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി തീർത്തു പറയാം, എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ, ആഗ്രഹമുള്ള ആൾ, തീവ്രമായ ആഗ്രഹമുള്ള ആൾ ഒരാൾ, എന്താണ് പേര്? ഉറക്കെ പറയാമോ? ഉറക്കെ പറയാമോ? യേശു. അവിടുത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അഖിലാണ്ടത്തിൽ ഒന്നിനായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവിടുത്തെ സ്നേഹിക്കുന്നത് പോലെ അഖിലാണ്ടത്തിൽ ഒരു വസ്തുവിനെയും ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയുന്നു, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ന് രാത്രി ഒരു മിനിറ്റ് എടുത്ത് നിങ്ങളോട്, അന്തരംഗത്തോട്, നിങ്ങളോട് തന്നെ പറഞ്ഞോളൂ. ഇന്ന് രാത്രി മുഴുഹൃദയത്തോടും വിളിച്ചു പറയുമോ, കർത്താവേ അങ്ങയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വസ്തു ഭൂമിയിലില്ല, അങ്ങയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിലില്ല, അങ്ങയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കാര്യവും അഖിലാണ്ടത്തിലില്ല. അങ്ങയെ ഞാൻ മുഴുഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ മുഴു ആളത്വവും മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ അങ്ങയെ ഒന്ന് കാണാൻ ഭൂമിയിൽ താമസിക്കുമ്പോ തന്നെ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ, എന്റെ ശരീരത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ, എന്റെ ആത്മാവിൽ അതിന്റെ നിറവെന്ന് പ്രാപിക്കാൻ പോരാ, അന്നേ ദിവസം മുഖാമുഖമായി അങ്ങയെ കാണാൻ ഞാൻ കൊതിക്കുന്നു. യേശു വരുന്നു എന്ന് പറയുമ്പോ തന്നെ ആ സത്യം നമ്മുടെ മുഴുവൻ ആളത്വത്തെയും ഭരിക്കുന്നുവോ? നമ്മുടെ ശരീരം രോമാഞ്ചം കൊള്ളുന്നുവോ? നിങ്ങളുടെ അന്തരംഗം ഇതിനു വേണ്ടി കൊതിക്കുന്നുവോ? നിങ്ങളുടെ മാംസത്തിന്റെ തന്നെ ഒരു നിലവിളി ദൈവത്തെങ്കിലേക്ക് ഉയരുന്നുവോ? പ്ലീസ് 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 താമസിക്കല്ലേ കർത്താവേ, താമസിക്കല്ലേ കർത്താവേ. മണവാളൻ ദൂരെ ഇരിക്കുന്ന സ്ത്രീ തന്റെ ഭർത്താവ് ദൂരെയാണെങ്കിൽ നിർബന്ധിച്ച് വേഗം വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് പോലെ പ്രാണപ്രിയൻ, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ, ഞാൻ വാക്ക് പറഞ്ഞവൻ, എന്റെ ജീവിതത്തിന് സകലവും സകലവുമായവനെ അങ്ങനെ എനിക്ക് കാണണമെന്ന് വാഞ്ചിയോടെ വിളിച്ചു പറയുവാൻ, രാവും പകലും വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രി ജനത്തെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് രാത്രിയുള്ള പ്രധാന ദൂതിന്റെ ഭാഗത്തേക്ക് ഞാൻ കടക്കട്ടെ. യേശു വരുന്നു എന്ന് നമുക്കറിയാം, നമ്മുടെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറയാറുള്ളതാണ്. സത്യമായിട്ട് അത് നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ടോ? അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പോകാൻ ശരിക്കും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ആരാണ് യേശുവിൻ്റെ കൂടെ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാത്രി ചില കാര്യം മാത്രമാണ് പറയാൻ എനിക്ക് നിയോഗമുള്ളത്. ഇത് വലിയ വിഷയമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാം യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളാണ് വിളിക്കുന്നത്, പാസ്റ്റേഴ്സ് എല്ലാവരും. വിശ്വാസികൾക്ക് തന്നെ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണിത്. പക്ഷേ ഇന്ന് രാത്രി ഒരു ദൂതാണ് എനിക്ക് വിളിച്ച് പറയാനുള്ളത്, ഒത്തിരി പ്രസംഗങ്ങളല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാൻ ഈ രാത്രി നിയോഗമുള്ളത്, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരാണ് അവിടുത്തെ കൂടെ പോകുന്നത്. അത്രേ ഞാൻ ആദ്യം പറയുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആദ്യത്തെ മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചു. ആ സാദൃശ്യത്തിനും സ്വഭാവത്തിനും കേടുവന്നപ്പോൾ ദൈവം ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവനോടും അവൻ്റെ ഭാര്യയോടും പറഞ്ഞു, മേലെ ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങിപ്പോയിക്കോണം, തിരിച്ചിവിടെ കയറിപ്പോകരുത്, കയറിയാൽ നിന്നെ കൊന്നു കളയും, കൊല്ലാൻ ആളെയും ഏർപ്പെടുത്തി നിർത്തി. ഓ ജീസസ്, എന്താ കാര്യം? അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സാദൃശ്യം അവനിൽ നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കാര്യം. കാരണം അവിടുത്തെ കൂടെ താമസിക്കണമെങ്കിൽ സ്ഥിരം താമസിക്കേണ്ടതല്ലേ? വന്ന് വാടകയ്ക്ക് താമസിക്കാനല്ലല്ലോ, കൂട്ടുകാരായിട്ട് അല്പസമയം താമസിക്കാനല്ലല്ലോ, കാന്തയായിട്ടല്ലേ താമസിക്കേണ്ടത്? കല്യാണം കഴിക്കാൻ വിചാരിക്കുമ്പോൾ തനിക്ക് ചേരുന്ന പെണ്ണിനെയല്ലേ കെട്ടുള്ളൂ? അല്ലാതെ കെട്ടിപ്പോയെങ്കിൽ പിന്നെ ആ വീടിൻ്റെ സ്ഥിതി, ഇന്നത്തെ ഭൂമിയിലെ അനേക വീട് നോക്കിയാലറിയാം, കുടുംബജീവിതം പാതാളത്തേക്കാൾ കഷ്ടമായ ധാരാളം കുടുംബങ്ങൾ ഇന്നത്തെ ഭൂമിയിലുണ്ട്. എന്നാൽ സ്വഭാവത്തിന് ചേരുന്നതാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. യേശുവിന് അവിടുത്തെ സ്വഭാവത്തിന് ചേരുന്ന കാന്തയാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. പക്ഷെ അതിന് പറ്റിയ കാന്ത ഇവിടെ ഇല്ല. ഇല്ലെങ്കിലും അവിടുന്ന് തൻ്റെ ക്രൂശു മരണത്താൽ, തൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്താൽ, തൻ്റെ വചനത്താൽ, തൻ്റെ ആത്മാവിനാൽ നമ്മെ ഒരുക്കി, കേട് മാറ്റി, ശുദ്ധീകരിച്ച്, ശക്തി പകർന്ന്, ദിവ്യ സ്വഭാവം പകർന്ന്, അവിടത്തേക്ക് ചേരുന്ന കാന്തയാക്കിയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. കേക്കൂ, ഇന്ന് രാത്രി വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുള്ളത്, കേവലം ക്ഷമിക്കപ്പെട്ട ഒരു മനുഷ്യനല്ല നിങ്ങൾ. പാപം മോചിച്ചു കിട്ടിയത് മാത്രമായ ഒരു വ്യക്തിയല്ല നിങ്ങൾ, മറിച്ച് ദൈവം നീതീകരിച്ച വ്യക്തി. പാപി എന്ന പേര് മാറ്റി ആ മേലെഴുത്ത് മായിച്ച് അതിന് പകരം നീതിമാൻ എന്ന മേലെഴുത്ത് നിങ്ങളുടെ മേൽ എന്റെ മേൽ എഴുതി നിർത്തിയ വിശുദ്ധ ജനം. ഹല്ലേലൂയ. നീതിമാൻ ആ വാക്കുകൂ. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. അവിടെ നിന്നാണ് നമ്മളെ വിളിച്ചത്. പലരും ധരിക്കുന്നത് അത് ദൈവം ഇങ്ങോട്ട് തന്നേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വാസ്തവത്തിൽ അകത്ത് കയറുകയല്ലെന്നാണ്. ഇത് കേവലം ദൈവം മേളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ട് തന്ന ഒരു കാര്യം. അങ്ങനല്ല, തിരുവെടുത്ത് വിളിച്ചു പറയുന്നത് നീതീകരിക്കപ്പെട്ടവൻ നീതിമാനായി ജീവിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം, തെറ്റ് ചെയ്യാതെ ജീവിക്കണം. സി തിരുവെടുത്ത് പറയുന്ന ചില പ്രയോഗങ്ങൾ നോക്കൂ. ഹാനോക്കിനെ സംബന്ധിച്ച് നീതിമാനായൊരു മനുഷ്യൻ ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ അങ്ങ് എടുത്തു. അത്രയ്ക്ക് ദൈവവുമായിട്ട് അടുപ്പവും നീതിയുള്ള ജീവിതവുമായിരുന്നു. നോഹയെ സംബന്ധിച്ച് പറയുന്നത് തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനുമായ മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 6:9 2 Petrus 2:5 നീതി പ്രസംഗിയായ നോഹ നീതിമാനായി ജീവിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെയും നമ്മളെയും ഈ നീതി അനുഭവത്തിലേക്ക് വരുന്നവരെ അബ്രഹാമിൻ്റെ മക്കൾ എന്നല്ലേ വിളിക്കുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? നീതി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് റൈറ്റ് ഈസ് റൈറ്റസ്നെസ്, ശരിയായതാണ് നീതി. അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാത്തവൻ, തെറ്റിന് കൂട്ടു നിൽക്കാത്തവൻ. സ്തോത്രം. ശരിയെന്താണ് തെറ്റെന്താണെന്ന് പറയാൻ പരമാധികാരം ദൈവത്തിനാണ്. നിങ്ങളുടെ സമൂഹത്തിൻ്റെ നിയമം നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഈ പുസ്തകം അതിനെ അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിയല്ല. നിങ്ങളുടെ സഭാസമൂഹം ചിലത് ശരിയെന്ന് പറഞ്ഞിരിക്കാം, പക്ഷേ പരമ ന്യായാധിപനായ നിയമം തന്നവനായ ദൈവത്തിനാണ് ഏത് ശരി ഏത് തെറ്റ് എന്ന് പറയാൻ അധികാരം. അതിൻ്റെ അധികാരം മതത്തിനല്ല, അതിൻ്റെ അധികാരം സഭകൾക്കല്ല, അതിൻ്റെ അധികാരം രാജ്യത്തിനല്ല. പരമ ശരിയും തെറ്റും നിർണയിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നവരത്രേ നീതിമാന്മാർ. ഇസ്രായേൽ ജനത്തെ ദൈവം പിന്നെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അബ്രഹാമിന്റെ മക്കളാണല്ലോ ഇസ്രായേൽ. അവരെ യോശിയ പ്രവചനത്തിൽ വിളിച്ചിരിക്കുന്നത് അവിശ്വസ്തയായ ഭാര്യ എന്നാണ്. ദൈവവുമായി നിയമം ചെയ്ത് ഭാര്യാഭർത്തൃ ബന്ധം പോലെ പവിത്ര ബന്ധത്തിൽ ജീവിക്കാൻ സമ്മതിച്ച ജനം അത് വിട്ടുപോയതിനാൽ അവരെ വിളിച്ചതാണ് വ്യഭിചാരിണികളായുള്ളവരെ എന്ന്. കാരണം സത്യ ഉടയവൻ ദൈവമാണ്. അവർ ഉഭയസമ്മതം ചെയ്തത് വിവാഹ ഉഭയസമ്മതം പോലെ, ഉഭയസമ്മതം ചെയ്തത് ദൈവത്തോടാണ്. അവിടുന്നാണ് ഉണ്ടാക്കിയത് അവരെ, അവിടുന്നാണ് അവരെ രക്ഷിച്ചത്, അവരാണ് അവിടുന്നാണ് അവരെ പുലർത്തിയത്. ആ അവിശ്വസ്തതയെ വളരെ ഗൗരവമായി കണ്ടിട്ട് അവരോട് പറഞ്ഞതാണ് ഞാൻ അനന്യൻ, ഇസ്രായേലേ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. വചനത്തിന്റെ ക്രമം എവിടെയെല്ലാം തെറ്റിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ വിളി ആ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരുന്നതാണ് ഈ ആഴ്ച ഇവിടെ മുഴങ്ങിക്കേട്ട ശബ്ദം. ദൈവത്തിന്റെ സഭ ദൈവത്തിന് പവിത്രമായിരിക്കണം, ദൈവത്തിന് വിശുദ്ധമായിരിക്കണം, ദൈവത്തിന്റെ തിരുവിഷ്ടത്തിൽ നിൽക്കണം. ഒരു ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യയെ പോലെ. ഇത് കുറവില്ലാത്ത ഭർത്താവ്, ഭൂമിയിലെ ഭർത്താക്കന്മാർ കുറവില്ലാത്ത ഭർത്താക്കന്മാർ ആരുമില്ല. എന്നാൽ ഇത് കുറവില്ലാത്ത മണവാളൻ, ഒരു കുറ്റവുമില്ലാത്തവൻ, വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നവൻ, കുറെ ഡിമാൻഡുകൾ വെച്ച് സമ്മർദ്ദങ്ങൾ നമ്മുടെ മേൽ ഇടുന്നവനല്ല. ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ശുദ്ധരായിട്ടല്ല, അവിടുത്തെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചു. വചനമനുസരിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ലായിരുന്നു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് അതിൻ്റെ ശക്തി ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ സ്വീകരിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും ശരീരത്തിൻ്റെ മുഴുവൻ ആളത്വത്തിലും പകർന്നു തന്ന് നിറച്ച് ദൈവം പാപം ചെയ്യാതിരിക്കാൻ ദൈവശക്തി തെറ്റിനെ തൊടാതിരിക്കാൻ കയ്യിലേക്ക് പകർന്നു തന്നു. ഇനോ ദൈവത്തിന്റെ അഗ്നി ഈ പാദങ്ങളിൽ തന്നു. ഊറ ഭക്ഷം തുനിയ നീ നടക്കുന്ന നാട് ആത്മസാന്നിധ്യം നിമിത്തം, നിന്റെ പാദത്തിന്റെ സ്പർശന നിമിത്തം വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നീ കാൽ വയ്ക്കുന്ന ഭവനം ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് നിനക്ക് പാപത്തിൽ പോകാൻ പറ്റാതെ വേണം. അഭിഷിക്തമായ ഒരു പാദം, നിങ്ങളുടെ നാവ് കൊണ്ട് ആത്മാവിന് ചേരാത്തൊരു വാക്ക് പറയാൻ കഴിയാതെ വേണം. യാഗപീഠത്തിലെ ദൈവത്തിന്റെ യാഗപീഠത്തിലെ കനൽ കൊണ്ടുവന്ന് തൊട്ട് ശുദ്ധീകരിച്ച് അതിന്റെ നാവിൽ അഭിഷേകം തന്ന്. കമാൺ, അന്യഭാഷ പറയുന്ന നാവുണ്ടല്ലോ, ആ നാവുണ്ടല്ലോ, അന്യഭാഷ പറയുന്ന നാവ് തെറ്റു പറയുവാൻ കഴിവില്ലാതെ മേലോക അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ട നാവായി കാക്കേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് നീതിമാൻ, അവന്റെ ജനവും നീതിയുള്ളവരായിരിക്കണം. അവിടുന്ന് വിശുദ്ധൻ, എഫേസ്യ ലേഖനം 4:24 വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മെ വീണ്ടെടുത്തിന്റെ കാര്യം പറയുമ്പോൾ, നമ്മെ അവിടുത്തെ തനി രൂപത്തിലാക്കി എന്ന് പറയുമ്പോൾ പറയുന്നത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. രക്ഷിക്കപ്പെട്ടുവെന്ന് പറയുമ്പോൾ, മാനസാന്തരപ്പെട്ടുവെന്ന് പറയുമ്പോൾ സംഭവിക്കേണ്ട കാര്യം തിരിച്ചു വരേണ്ടത് ദൈവസ്വഭാവം. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത് നീതി, രണ്ടാമത്തേതാണ് വിശുദ്ധി. ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡം നമുക്ക് അളക്കാൻ പറ്റുന്നില്ല. പരമവിശുദ്ധൻ, പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ. ഇവൻ സ്വർഗം പോലും അവിടുത്തെ മുമ്പാകെ നിർമ്മലമല്ലല്ലോ എന്നാണ് യോബിന്റെ പുസ്തകത്തിലെ ഒരു പ്രഖ്യാപനം. അത്രയ്ക്ക് പവിത്രം. എന്താണ് തിരുവെടുത്ത് വിളിച്ചു പറയുന്നത്? റോമാലേഖനം 27 വെളിപ്പാട് പുസ്തകം 21:27 അവിടെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതൊന്നും യാതൊരു മ്ലേശ്ചതയും പ്രവർത്തിക്കുന്നവർ അവിടെ കടക്കില്ല. അവിടുന്ന് വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. നാം അവന്റെ സന്നിധിയിൽ, എഫേസ്യ ലേഖനം 1:3, നാം അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുത്തു. ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. മനുഷ്യനല്ലേ, ജഡത്തിലല്ലേ, ഇത്രയൊക്കെ പറ്റൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മണ്ഡനത്തിനല്ല, ആമേൻ. ആത്മശക്തിയാൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, അകത്ത് കയറിയ ദൈവാത്മാവിന്റെ ശക്തിയാൽ. കേവലം നാക്കെ കയറിയ ശക്തി അല്ലിത്, ഉണർവും കൂട്ടവും വരുമ്പോഴത്തെ ശക്തിയല്ലിത്. ഇനോ ഡ്രം സെറ്റ് നല്ല മുറുക്കി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയല്ലിത്. മ്യൂസിക്കൽ അക്കമ്പനിമെന്റ്സ് തീരുമ്പോൾ നിൽക്കുന്ന ശക്തിയല്ലിത്. ഇത് ശരീരത്തിൽ കയറി രാത്രി കിടന്നുറങ്ങുമ്പോഴായാലും വഴി നടക്കുമ്പോഴായാലും അടുക്കളയിൽ ഇരിക്കുമ്പോഴായാലും അയ്യത്ത് പണി ചെയ്യുമ്പോഴായിരിക്കും സകല സമയത്തും ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ആ ശക്തിയുടെ മണ്ഡലത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ, ആമേൻ. പഴയനിയമത്തിൽ സാധാരണ ജനത്തോട് അവരുടെ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തനായി ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനല്ലേ പുരോഹിതനെ വിളിച്ചത്? സാധാരണ ജീവിതത്തിന് ഒരു പൊയ്ക്കൂടാ, അവർ മറ്റു കാര്യ ജീവനകാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ, അവരെ പ്രത്യേകം വേർതിരിച്ചു, അവരെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ചു, അവര് വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചു, അവരെ അഭിഷേകം ചെയ്തു, പ്രത്യേക വസ്ത്രം കൊടുത്തു. ജീസസ് തങ്ങൾക്ക് തങ്ങളുടെ ഉടുപ്പ് നോക്കിയാൽ ഞാൻ വിശുദ്ധനാണ് എന്ന് തോന്നത്തക്കവണം അകവും പുറവും ശുദ്ധീകരിക്കപ്പെട്ടൊരു സംഘമായിരുന്നെങ്കിൽ നമ്മളോടുള്ള വാക്കെന്താണ്? നിങ്ങളെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാകി. കേൾക്കുന്ന സഹോദരങ്ങളെ, വിശ്വാസികളെ, പാസ്റ്റർമാരെ, നമ്മളെ ആ പുരോഹിതനെ വിശുദ്ധീകരിച്ചതുപോലെ അതിനേക്കാൾ മെച്ചമായി, അതിനേക്കാൾ ശക്തമായി, ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തം കൊണ്ടല്ല, വിശുദ്ധീകരിക്കുന്ന കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട്, കേവലം അന്ന് ഭൂമിയിൽ ഉണ്ടാക്കിയ തൈലം കൊണ്ടല്ല, സ്വർഗ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ തൈലത്താൽ. അവരുടെ കേവലം വസ്ത്രം കൊണ്ടല്ല, ദൈവത്തിന്റെ നീതി എന്ന വസ്ത്രം ധരിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് വിശുദ്ധരായി ജീവിക്കാനല്ലേ. അശുദ്ധമായത് ഒന്നും തൊട്ടുപോവരുത്, ഒരു മലിനതയും പാടില്ല. രാത്രി ചില കാര്യങ്ങൾ എടുത്തു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ഒരശുദ്ധിയും തൊട്ടുപോകരുത്. ഈ തിരുവെടുത്തിന്റെ ഭാഷ പറയുന്നത് ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു വ്യഭിചാരി ഉണ്ടെന്ന് ഒരു കേൾവി പോലും പാടില്ല. ജീസസ്, ആമേൻ. കുട്ടികളെയാകട്ടെ സ്ത്രീകളെയാകട്ടെ പീഡിപ്പിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഒരു കേൾവി പോലും പാടില്ല. അത്ര പാപികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അശ്ലീല സാഹിത്യം മാസികയിലാകട്ടെ, പത്രങ്ങളിലാകട്ടെ, ഇന്റർനെറ്റിലാകട്ടെ, അവിടെ ഇവിടെ എഴുത്തുകൊണ്ടിട്ട് കാണുന്ന DVD-യിലാകട്ടെ, ഒരൊറ്റ വസ്തുവിൽ നിന്റെ കണ്ണ് കാണാൻ പാടില്ലാതെ നീ ശുദ്ധനായിരിക്കണം. നീ അശ്ലീല സാഹിത്യത്തിന് അടിമയാണെങ്കിൽ, നീ അത് കണ്ടുപോകുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവം പറയുന്നു വേഗം തിരിച്ചു വന്നോണം. ഇനി ഒരു സെക്കൻഡ് കാത്തിരിക്കരുത്. ഇന്ന് രാത്രി ആയിരിക്കുന്ന ഇരിപ്പിൽ ചങ്ക് പൊട്ടി കരഞ്ഞും വെച്ച് ദൈവമേ തെറ്റിപ്പോയി, എന്നെ കൊണ്ട് തോൽവി പറ്റിപ്പോയി, എനിക്ക് ഇനി ഇതിനകത്ത് ജീവിക്കണ്ട. ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, പോർണോഗ്രാഫി കാണുന്ന ഏത് വ്യക്തിയും, അത് ശുശ്രൂഷകനാകട്ടെ, അത് യൗവനക്കാരനാകട്ടെ, അത് പ്രായമുള്ളവരാകട്ടെ, അത് പെൺകുട്ടിയാകട്ടെ, കല്യാണം കഴിച്ചവരാകട്ടെ, കഴിക്കാത്തവരാകട്ടെ, ഇന്ന് രാത്രി മടങ്ങി വരൂ എന്ന് ദൈവം നിന്നോട് അരുളി ചെയ്ത് പറയുന്നു. ജീസസ് യേശു ക്രിസ്തുവിന്റെ ഭാഷയിൽ സ്വന്തം ഭാര്യ അല്ലാതെ വേറൊരുത്തിയോടൊരു മോഹം തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നീ വ്യഭിചാരം ചെയ്തു പോയി. സ്വന്തം ഭർത്താവല്ലാത്ത വേറൊരുവരോട് നിനക്ക് മോഹം തോന്നിയെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് നീ വ്യഭിചാരം ചെയ്തു പോയി. നിർത്തു ഇന്ന് രാത്രി, എന്നിട്ട് മടങ്ങി വരൂ, മടങ്ങി വരൂ. ദൈവം പറഞ്ഞ നീ മടങ്ങി വന്നാൽ നിന്റെ അടുക്കലേക്ക് ഞാനും മടങ്ങി വരാം. ജീവിതത്തിൽ തോറ്റവരില്ലേ? ശുശ്രൂഷ മണ്ഡലങ്ങളിൽ തോറ്റവരില്ലേ? പേരിന് നീ ശുശ്രൂഷകനെന്ന് പറയുന്നെങ്കിലും ആത്മശക്തിയുടെ മണ്ഡലമില്ലാതെ, ജീവിതത്തിന്റെ ശുദ്ധിയില്ലാതെ പിശാച് നിന്നെ വല്ലാതെ അലട്ടുന്ന ഇടത്ത്, ഈ പെന്തിക്കോസ്ത് ദൂത് വിളിച്ചു പറയുവാൻ ആത്മാവിന്റെ നിയോഗത്താൽ ഞാൻ പറയുന്നു, ഇന്ന് രാത്രി ശുശ്രൂഷയിലേക്ക് മടങ്ങി വരൂ. കാലങ്ങൾ കഴിഞ്ഞു പോയി എന്ന് പറയണ്ട, ആരോടും തുറന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും, ഒരാളോടും പറയാൻ കഴിയില്ലായിരിക്കാം, പറഞ്ഞു പോയാൽ മോശമാവും, ഭാവി നശിച്ചു പോയി എന്ന് വരാം. പക്ഷെ ഇന്ന് രാത്രി അവിടുത്തെയോട് തുറന്നു പറഞ്ഞാൽ ഭാവി നശിക്കില്ല, നശിച്ച നിന്റെ ഭാവിയെ ഇന്ന് രാത്രി നേരെയാക്കുവാൻ ഇതിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധ സാന്നിധ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ വാക്കല്ല, യഹോവയുടെ വാക്ക് ഞാൻ വിളിച്ചു പറയുന്നു, മടങ്ങി വരുവീൻ. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ ലൈവായിട്ട് ഇത് കാണുന്നവരുണ്ടല്ലോ. ഈ ദൂത് അവരോട് മരുന്നു, മടങ്ങി വരുവീൻ. വീട്ടിൽ സിനിമയും കണ്ടിരുന്ന് രസിക്കുന്ന വിശ്വാസികളെ, പാസ്റ്റർമാരെ, നേതാക്കന്മാരെ, ഇന്ന് രാത്രി തിരിച്ചു വരാൻ മനസ്സുണ്ടെങ്കിൽ തിരിച്ചു വരൂ. പ്രാർത്ഥിക്കേണ്ട സമയം, കുടുംബമായി ജാഗരിക്കേണ്ട സമയം, വചന ധ്യാനിക്കേണ്ട സമയം. തിന്മയ്ക്ക് വിട്ട് നിന്റെ മനസ്സിനെ മലിനമാക്കുവാൻ വിട്ടുകൊടുത്തത് അവസാനിപ്പിച്ച് മടങ്ങി വരൂ എന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ചെയ്യുക മാത്രമല്ല, ഇത്രയും പാപം ചെയ്യുന്നവരെ, പിന്തുണ കൊടുക്കുന്നവരെ, നിങ്ങളും അതേ അപകടത്തിലാണ്. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിലും അതിന് പിന്തുണ കൊടുക്കുന്ന നിങ്ങൾ അവരെ പോലെ പാപികൾ തന്നെ. അത് നിർത്തി ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരൂ. വചനം പറയുന്നു, ഒരു ഭോഷ്ക് പറയുന്ന ഒറ്റ ഒരാളും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഭോഷ്ക് പറയുന്ന ഒരാളും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഓ മൈ ഗാഡ്, ജീസസ്, കേക്കണേ, സ്വന്തം സൗകര്യത്തിന് അവസരം പോലെ നുണ പറയുന്നവൻ നിങ്ങൾക്ക് സ്വർഗരാജ്യം അടച്ചു കളഞ്ഞിരിക്കുകയാണ്. നിർത്തണേ നുണ പറയുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് ആളുകളെ പലതും ഒളിക്കാം, രഹസ്യമായി നിങ്ങൾക്ക് പലതും ചെയ്യാം, പക്ഷെ സകലവും കാണുന്ന ഒരുത്തൻ ഉണ്ട്. രാത്രി അറിയണ യേശു വരുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സത്യമായി പരിശോധിക്കൂ. അവിടുത്തെ സിംഹാസനത്തിന്റെ മുൻപാകെ നിങ്ങൾ നിൽക്കേണ്ടി വരും. ഏത് പ്രവർത്തിക്കും കണക്ക് പറയണം, അങ്ങനല്ലേ വചനം പറയുന്നത്? ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ. വെളിപ്പാട് പുസ്തകം 22:12, പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. മത്തായി 12:36, നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും അവിടുത്തെ ദിമ്പാകെ കണക്ക് പറയേണ്ടി വരും. വല്ലതും വർത്തമാനം പറഞ്ഞ് നടന്ന് വേറെ വലിയ കുഴപ്പം കാണിച്ചില്ലെങ്കിലും വർത്തമാനത്തിൽ പാപം ചെയ്താൽ സ്വർഗരാജ്യം അടച്ചു കളയും. ആയുസിലൊരിക്കലും നുണ പറയില്ലെന്ന് തീരുമാനിക്കണം. ഒരു കാരണവശാലും കള്ളം പറയില്ലെന്ന് തീരുമാനിക്കണം. എന്ത് നഷ്ടമുണ്ടായാലും കള്ളം പറയില്ലെന്ന് തീരുമാനിക്കണം. ആമേൻ. ഈ അടുത്ത സമയത്ത് രാജസാറിന് ഒരു വണ്ടിയിൽ വേറൊരു വണ്ടി വന്നിടിച്ചു. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ മോട്ടോർ സൈക്കിൾ ആരും വന്നിടിച്ച പോലീസ് മാസ്റ്റർ എഴുതിയപ്പോ എഴുതിയത് അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കി. അദ്ദേഹം പോലീസ് സ്റ്റേഷൻ പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് തരത്തില്ല, ഞാൻ അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടില്ല, ഞാൻ വണ്ടി ശരിക്കും ഓടിച്ചു, എൻ്റെ വണ്ടിയെ വന്നിടിച്ചതാണ്, കള്ളം പറയാൻ പറ്റില്ലെന്ന്. ആമേൻ. സ്വർഗം പാപിക്കുള്ളതല്ല, ബോഷ്ക് പറയുന്നവനുള്ളതല്ല, സ്വർഗം വിശുദ്ധനുള്ളതാണ്. ഒന്നുകൂടെ പറയട്ടെ, മത്തായി 25 ആദ്യത്തെ പാരഗ്രാഫ് നമുക്കറിയാമല്ലോ, മണവാളൻ വരുന്ന കാര്യമാണല്ലോ. അവിടെ പറഞ്ഞ എല്ലാരും മയക്കം പിടിച്ച് ഉറങ്ങി താമസിച്ചപ്പോ അല്ലേ ഒത്തിരി കാലം കൊണ്ട് പറയുന്നു വരുന്നു 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 വരുന്നു, പക്ഷേ വരവ് നടക്കാത്തത് കൊണ്ട് പലരും ആത്മാവിൽ മയക്കം, കണ്ണിന്റെ മയക്കം അല്ല, ആത്മാവിൽ മയക്കം. എണ്ണയെടുക്കാനും ഉണർവ് വരുത്താനും എല്ലാം പറയുന്നെങ്കിലും ഇതൊന്നും അത്ര ഗൗരവമാവുന്നില്ല. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ നമ്മളങ്ങ് പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ, പക്ഷെ മനോഭാവം അതാണ്. എത്ര കാലം കൊണ്ട് പറയുന്നപ്പാ, ഇതെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ വരുവാനുള്ളവൻ വരും, താമസിക്കില്ല, വരും താമസിക്കില്ല. നനയ്ക്കാതിരിക്കുമ്പോ അവിടുന്ന് വരും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ അന്ന് സംഭവിക്കും. സത്യം പറ, പാത്രത്തിൽ എണ്ണയുണ്ടോ? എക്സ്ട്രാ കരുതിയിട്ടുണ്ടോ? ഹമന ഹദിദിഗട്ട ഗസ്യ, രാജ്യം വല്ലാത്ത സ്ഥിതിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും സഭയ്ക്ക് പീഡ ഈ കേരളത്തിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രഭാത്തി തങ്കച്ചൻ എന്നെ വിളിച്ചിട്ട് അവിടുത്തെ വിശ്വാസിയെ അടിച്ച് കേടുവരുത്തിയത് എന്നോട് വിളിച്ചു പറഞ്ഞു. വേറെ സഭകളിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഹേയ്, ശ്രദ്ധിക്കൂ, പീഡ വന്നാൽ നിൽക്കാൻ തയ്യാറാണോ? ബലമുണ്ടോ? അതോ എല്ലാം സ്വസ്ഥമായിരുന്നാൽ അവിടുത്തെ പോകാം, പുറകെ പോകാം എന്നാണോ ചിന്ത? ആമേൻ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ കൂടെ വരാൻ മനസ്സുണ്ടേ വാ, ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് പോവാം. ആരെയും നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ലിത്. എൻ്റെ സ്നേഹം നിമിത്തം, നിങ്ങളുടെ സ്നേഹം നിമിത്തം അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, എന്നെ സ്നേഹിച്ചവരെ അങ്ങയുടെ കൂടെ ഞാൻ വരുന്നു. ആമേൻ. അവിടെ നിങ്ങോട്ട് തന്നത് സ്നേഹമാണ്, അളക്കാൻ പറ്റാത്ത സ്നേഹം, പരിമിതികളില്ലാത്ത സ്നേഹം, തന്നെത്താൻ നൽകിയ സ്നേഹം. തിരിച്ചിന്ന് രാത്രി ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? എന്തു വന്നാലും, ഏത് പീഡ വന്നാലും, ഏത് ഉപദ്രവം വന്നാലും, ഒരു കാരണവശാലും ഒരു നെല്ലിട മാറില്ല, യേശുവിന്റെ കൂടെ ഞാൻ പോകും എന്ന് പറയുമോ? രാത്രി നിങ്ങൾക്ക് എത്ര പേർക്കാണ് പ്രാഗൽഭ്യമുള്ളത്? ഊരബനാതിരിക, നനയ്ക്കാത്ത നേരം യേശു വരും, വരും യേശു, നനയ്ക്കാത്ത നേരം വരും. അവിടുന്ന് വരും സത്യം, അതിന് മാറ്റമുണ്ടാവില്ല. ഇന്ന് രാത്രി സജീവമായി അന്തരംഗത്തിൽ ആവേശത്തോടെ പറയാൻ പറ്റുമോ, ഞാൻ ഒരുക്കമാണ്, ഞാനും അവിടുത്തെ കൂടെ കാണും? ഒന്നെഴുന്നേറ്റ് നിൽക്കുമോ? ദയവായി ഔറഭം താനിയ ഭക്തിയോടുകൂടെ ജീസസ് അന്തരീക്ഷം നഷ്ടപ്പെടുത്താതെ ഭക്തിയോടുകൂടെ ഒന്ന് ഹൃദയങ്ങളെ പരിശോധിച്ച് തലകൾ വണക്കി ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കുമോ? ജമനഹ തെരിവിക ശാന്തുനിയ, മടങ്ങി വരാനുള്ള ദൈവത്തിന്റെ വിളി ഈ ആഴ്ച മുഴുവൻ ഇവിടെ മുഴങ്ങി. ആത്മശബ്ദമാണ് കേട്ടത്, മാനുഷിക വാക്കുകളല്ല. നിങ്ങൾ എത്ര പേര് പറഞ്ഞു ഞാൻ മടങ്ങി വരുന്നുവെന്ന്? വിനയത്തോടെ ആദരവോടെ ഹൃദയങ്ങളെ പൂർണ്ണമായി മടക്കി ഇന്ന് രാത്രി വിളിച്ചു പറയുമോ, ഞാൻ മടങ്ങി വരുന്നു? കണ്ണുകൾ അടച്ച് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയൂ, ഞാൻ മടങ്ങി വരുന്നു. വായി തുറന്ന് വിളിച്ചു പറയൂ, ഞാൻ മടങ്ങി വരുന്നു. വായി തുറന്ന് പറയൂ, ഹൃദയം തുറന്ന് പറയൂ, ദൈവമേ അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. മടങ്ങി വന്നാൽ നിശ്ചയം അവിടുന്ന് വരും, അവിടെ നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരും. ഒരു ഉണർവുമായി നമ്മുടെ അടുക്കലേക്ക് വരും, ഒരു പുതിയ ശക്തിയുമായി നമ്മുടെ അടുക്കലേക്ക് വരും, ഒരു പുതിയ ശുശ്രൂഷയുമായി ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരും. എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മുടെ അടുക്കലേക്ക് വന്നതായി ഇന്ന് രാത്രി ഒരു അനുഭവം ഉണ്ടാകേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കണമേ. ജമന ഹതിരിബികട്ട ഗസ്തിയ ജംഗലറബ സിന്ധൂറബ ശന്തുനിയ ജഖരിബിദാ തരബന ഹതികരഗദലസേ ഹരഖാന മരഖദലവം ശന്ദരദിഗദരി ആത്മശബ്ദത്തിന് ചെവി കൊടുക്കൂ. ജീസസ്, ജീസസ്, കം ഓൺ, ഒരു മിനിറ്റ് എടുത്ത് വിളിച്ചു പറയോ, ദൈവമേ ഞാൻ മടങ്ങി വരുന്നു. മടങ്ങി വരാമെന്നല്ല, ഇപ്പോൾ ഞാൻ മടങ്ങി വരുന്നു, ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമേ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമേ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമേ. മനസ്സാണെങ്കിൽ കൈ ഉയർത്തി വിളിച്ചു പറയോ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമേ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമേ. ആത്മാവേ, ദേശത്തെ സന്ദർശിക്കുവാനുള്ള അങ്ങയുടെ ആഗ്രഹത്തിനായി സ്തോത്രം, അങ്ങയ്ക്ക് അയക്കുവാനുള്ള ഉണർവിനായി സ്തോത്രം. ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന്റെ മേൽ അങ്ങക്ക് ഇനി ചെയ്യാനുള്ള ക്രിയക്കായി സ്തോത്രം. ഞങ്ങളിൽ കൂടെ ഈ രാജ്യത്തെ ജയിക്കുവാനുള്ള അങ്ങയുടെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവസാനത്തെ ഈ ശബ്ദത്തിന് ഇന്ന് രാത്രി മറുപടി പറയുമോ? യേശു വരുന്നു, അവിടുത്തെ എതിരേൽപ്പാൻ നിങ്ങൾ കാണുമോ?
യേശു രാജന്റെ എതിരേൽപ്പിൽ നീ കാണുമോ? യേശു രാജന്റെ
മറുപടി പറയൂ. രാത്രി
ഇത്